നമസ്കാരം ഡോക്ടർ ദിവ്യ മുക്രി.
ഹായ്, നമസ്കാരം ദിജു.
ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച ഡയബറ്റീസ് അവയർനെസ് വീക്ക് ആയിരുന്നല്ലോ, പ്രമേഹത്തിനെതിരെയുള്ള അവബോധം വളർത്താനുള്ള വാരമായിരുന്നല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അതെ, പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം ഇപ്പം വേൾഡ് വൈഡ് ആയിട്ടൊരു എപ്പിഡമിക് മാതിരി, അതായത് ഒരു പകർച്ചവ്യാധി മാതിരിയാണ് വളർന്നു വരുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സാധാരണ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡയബറ്റീസ് വീക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ഡയബറ്റീസ് എന്ന അസുഖം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാനും, ഈ ഡയബറ്റീസ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നും, പിന്നെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതൊക്കെയാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
തീർച്ചയായും നമുക്കും അത്തരം കാര്യങ്ങൾ തന്നെയാണ് നമുക്കും വിശദീകരിക്കേണ്ടത്. എന്താണ് ഡയബറ്റീസ് എന്നതുകൊണ്ട്, പ്രമേഹ രോഗം എന്നതുകൊണ്ട് കൃത്യമായി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കാമോ?
ഓക്കെ, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അതൊരു നമ്മുടെ ബ്ലഡിലുണ്ടാവുന്ന, രക്തത്തിലുണ്ടാവുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ഒരു സെർട്ടൻ ലെവലിന്റെ മേലെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡയബറ്റീസ് എന്ന് വിളിക്കും. പക്ഷെ അത് എങ്ങനെയാ വരുന്നതെന്ന് ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാധാരണ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലുണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ്, ഒരു ടൈപ്പ് ഓഫ് ഷുഗറാണത്. അപ്പൊ ഈ ഷുഗറാണ് നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യും നമ്മുടെ സെൽസിൻ്റെ ഉള്ളിൽ പോയിട്ട്. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതാണ് ഇൻസുലിൻ എന്ന് പറയും. ഈ ഇൻസുലിൻ്റെ ലെവല് കുറഞ്ഞാലോ, അല്ലെങ്കിൽ ഇൻസുലിൻ ഇഫക്റ്റീവ് ആകാണ്ട് നിൽക്കുമ്പോൾ, ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവല് നമുക്ക് എനർജിയായി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ആ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവല് പിന്നെ കൂടി 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 വരും. അപ്പൊ അതൊരു സെർട്ടൻ ലെവലിന്റെ മേലെ പോകുമ്പോൾ അതിനാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്.
അതിൽ ഈ ഡയബറ്റീസ് ആകാനുള്ള എത്ര ഏത് ലെവലിന് മുകളിൽ പോകണമെന്ന് പ്രായം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുമോ, അതോ എല്ലാവർക്കും ഒരേ അളവ് തന്നെയാണോ നോക്കുക?
എല്ലാവർക്കും ഡയബറ്റീസിന്റെ അളവ് ഇപ്പോഴുള്ളതിൽ ഒരേ ലെവൽ തന്നെയാണ്. അത് ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന ലെവല് ഒരു ഫാസ്റ്റിംഗ് ലെവൽ എന്ന് പറയും. നമ്മളൊരു 8 to 10 hours ഫാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലഡ് ലെവല്, അത് 7 millimolar മേലെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 1 hour കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗർ 11 millimolar മേലെ ആണെങ്കിൽ, നമ്മൾ അതിനെ ഡയബറ്റീസ് എന്ന് വിളിക്കും.
ഇതിലിപ്പോ ഡോക്ടർ പറഞ്ഞത്, ഇത്തരത്തിൽ ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായി നടക്കാതിരിക്കുമ്പോഴാണ് ഡയബറ്റീസിലേക്ക് നീങ്ങുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഇൻസുലിൻ കുറയാനോ അല്ലെങ്കിൽ ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായി നടക്കാതിരിക്കാനോ ഉള്ള കാരണം?
ഓക്കെ, ഒരു ഇതിനുള്ള കാരണം, ഒരു കാരണമായിട്ട് നമുക്ക് ഡയബറ്റീസ് വരുന്നതിന് പറയാൻ പറ്റില്ല. ഡയബറ്റീസിന് ഒരു കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഡയബറ്റീസ് വരുന്നതിന്. അതിലൊന്ന് നമുക്ക് പാരമ്പര്യം എന്നോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഫെമിലിയിൽ എന്ന് പറയും, അതൊരു കാരണമുണ്ട്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ മക്കൾക്കോ ഫാമിലിയിലോ റിസ്ക് കൂടുതലാണ്. വേറെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിന്റെ വെയിറ്റ് കൂടുക, തടി കൂടുന്നത്, പിന്നെ ക്രമമല്ലാത്ത ഭക്ഷണം, പിന്നെയുള്ളത് നമ്മുടെ എക്സസൈസ് കുറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയൊരു മൾട്ടി ഫാക്ടറാണ് ഡയബറ്റീസിന് കാരണം.
ഇതിലിപ്പോ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കൂടുതലാണ്, അതിൽ തന്നെ മലയാളികൾക്ക് ഒരുപാട് കൂടുതലായി ഡയബറ്റീസ് വരാറുണ്ട് എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും?
ഓക്കെ, അത് മലയാളികൾക്ക് മാത്രമായിട്ട് കൂടുതൽ എന്നല്ല, ഇത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സിൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ സംസാരിക്കുന്നത് ഒരു type 2 diabetes എന്ന് പറയുന്നത് അഡൾട്ട് ഓൺസെറ്റ് ഡയബറ്റീസ് ആണ് അതിനൊരു വേറൊരു പേരുള്ളത്. അതിലെന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് അതൊരു ഒരു അറൌണ്ട് 40-45 ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, പിന്നെ വേറെ കുറച്ച് വേറെ കമ്മ്യൂണിറ്റികളുണ്ട്, ചൈനീസ്, പിന്നെ നമ്മൾ ഓസ്ട്രേലിയയിലെ അബോറിജിനൽസ്, ഇവർക്കൊക്കെ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടി യങ് ഏജിൽ തന്നെ, അതായത് അബവ് 35 കഴിയുമ്പോൾ തന്നെ ഡയബറ്റീസ് വരുന്നതാണ്. അതാണ് എന്താണ് റിസ്ക് ഫാക്ടർ ആണത്.
അതിന്റെ ഒരു കാരണം എന്താണ്?
അതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെയുള്ള കാരണങ്ങൾ, ഈ ഫാമിലിയൽ കാരണങ്ങളും ഈ പാരമ്പര്യമായിട്ടുള്ളതും, പിന്നെയുള്ള വലിയൊരു മേജർ ഫാക്ടറാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലുള്ള ഫാക്ടേഴ്സ്. അപ്പം അതുകൂടിയാണ് ഇപ്പോഴത്തെ ഈ കാലത്ത് നമ്മൾ ഡയബറ്റീസ് കൂടിക്കൂടി വരുന്നതിനുള്ള വലിയൊരു ഫാക്ടർ അതാണ്.
അതായത് ഇതിന് ഡയബറ്റീസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കൂടുകയും എക്സസൈസ് കുറയുകയും ചെയ്യുന്ന ഒരിതാണോ?
അതാണ്.
അപ്പൊ നമ്മുടെ പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ ഒരു ഭക്ഷണ രീതിയിൽ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചോറ് കഴിക്കുന്നത് ദോഷകരമാണ്, അത്തരത്തിലൊക്കെ പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ എത്രത്തോളം ശരിയാണ്? ചോറ് കഴിക്കുന്നതൊക്കെ ഡയബറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്?
അതില് കുറെ ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ ഈ ഗ്ലൂക്കോസ് ആയിട്ട് ട്രാൻസ്ഫർ മാറുന്നത്, അധികം വരുന്നത് നമ്മളെ സ്റ്റാർച്ചി ഫുഡാണ്. അതിലൊന്നാണ് റൈസ്, പിന്നെ ബ്രെഡ്, നമ്മൾ പാസ്ത, ഇങ്ങനത്തെയുള്ള ഫുഡിനാണ് മെജോറിറ്റി ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ റൈസ് കാർബോഹൈഡ്രേറ്റോ സ്റ്റാർച്ച് കൂടി കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും കൂടും.
പക്ഷെ നമുക്ക് ചോറ് അല്ലെങ്കിൽ അരിയാഹാരം അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ എന്തായാലും മലയാളികൾക്ക് കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക?
ഇതിന് കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവും വെറൈറ്റി ഓഫ് ഫുഡ്. ഇപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണ്, ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറിന്റെ അളവ് നമുക്ക് കുറക്കാം. നമുക്ക് അതിന്റെ കൂടെ നമുക്ക് പയറുവർഗ്ഗങ്ങൾ കഴിക്കാം, പിന്നെ അതിന്റെ കൂടെ വെജിറ്റബിൾസ് കഴിക്കാം. എന്ന് വെച്ചാൽ വെജിറ്റബിൾസിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റാർച്ചും വളരെ കുറവാണ്. അപ്പൊ ചോറിന്റെ അളവ് കുറച്ച് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമ്മൾ കുറഞ്ഞ് പിന്നെ ഗ്ലൂക്കോസായി മാറുന്നത് കുറക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ഭക്ഷണം കംപ്ലീറ്റ്ലി നിർത്തേണ്ട ഒരു ആവശ്യമില്ല. അരി ഭക്ഷണങ്ങൾ
എന്തൊക്കെയാണ് പ്രമേഹം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വിശദീകരിക്കാൻ കഴിയുമോ?
പ്രമേഹം ഈ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുക എന്നുള്ള കണ്ടീഷനാണ് പ്രമേഹമെങ്കിലും ഈ ബ്ലഡ് ഷുഗർ കൊണ്ട് അത് നമ്മുടെ ശരീരത്തിന് മൊത്തം ശരീരത്തിന് ഇതിന് എഫക്ട് ചെയ്യും. നമ്മളെ ഉള്ളിലുള്ള എല്ലാ ഓർഗൻസിനെയും എഫക്ട് ചെയ്യാം. ഒന്ന് മെയിൻ ആയിട്ടുള്ളത് നമ്മളെ ബ്രെയിനിന് എഫക്ട് ചെയ്യുക, സ്ട്രോക്ക് ഉണ്ടാവുക, ഇതിനുള്ള റിസ്ക് ഫാക്ടറാണ് പ്രമേഹം. പിന്നെ ഒന്ന് ഹാർട്ടിനെ എഫക്ട് ചെയ്യാം, പിന്നെ കിഡ്നിയെ എഫക്ട് ചെയ്യാം, കണ്ണിനെ എഫക്ട് ചെയ്യാം, നമ്മളെ കാഴ്ച ശക്തി കുറയും. പിന്നെയുള്ളത് നമ്മളെ സ്കിന്നിൽ ബ്ലഡ് വെസൽസിനെ എഫക്ട് ചെയ്തിട്ട് നമ്മളെ കൈയും കാലിലുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കുറയും. അപ്പൊ ഇതാണ് മേജർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കേണ്ടിയിട്ടാണ് നമ്മൾ പ്രമേഹത്തിന് നമ്മൾ കൃത്യമായി ചികിത്സിക്കണമെന്നും അതിനെ കഴിയുന്നതും പ്രമേഹം വരാതെ നോക്കണമെന്നും പറയുന്നതിനുള്ള ഒരു വലിയ ഘടകം.
ഈ മറ്റ് രോഗങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉള്ളവർക്ക് പ്രമേഹം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ?
ഉണ്ടാക്കാം. പ്രമേഹത്തിന്റെ ഉള്ള ആൾക്കാർക്ക് തന്നെ ബ്ലഡ് പ്രഷർ, പിന്നെ കൊളസ്ട്രോള് അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർക്ക് അത് കോംപ്ലിക്കേഷൻസ് വരുന്നത് കൂടും.
ചികിത്സ, ഇത് പ്രമേഹത്തിനുള്ള ചികിത്സ എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളത്?
പ്രമേഹ ചികിത്സയിൽ ഒന്ന് ബ്ലഡ് ഷുഗർ ലെവൽ കൂടിയതായതുകൊണ്ട് ആദ്യത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക. നമ്മൾ നോർമൽ ലെവലിലാക്കി വെച്ചിട്ടുള്ള മെഡിക്കേഷൻസ്, അത് മരുന്ന് ഗുളികയായിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം. അത് രണ്ട് മൂന്ന് ടൈപ്പ് ഗുളികകളുണ്ട്. അത് നമ്മൾ ഏത് ലെവലാണെന്ന് നോക്കിയിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണം, പിന്നെ എക്സസൈസ് ചെയ്യണം, അതും നമ്മളെ വെയിറ്റ് കൺട്രോൾ ചെയ്യാം.
ഡോക്ടർ നേരത്തെ പറയുകയുണ്ടായി പരമ്പരാഗതമായ ഒരു ഫാമിലിയൽ കാരണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത്തരത്തിൽ ഫാമിലിയൽ കാരണങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ കുടുംബ ചരിത്രത്തിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത എത്രത്തോളം കൂടുതലാണ്?
വളരെയധികം കൂടുതലാണ്. അത് അപ്പം അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ പ്രിവെന്റേറ്റീവ് എന്ന് പറയുന്നത്, സ്ക്രീനിങ് ടെസ്റ്റും ഇതൊക്കെ അവർ നേരത്തെ തന്നെ തുടങ്ങണം. റിസ്ക് ഫാക്ടേഴ്സ് ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളൊരു 20-25 ആകുമ്പോൾ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് റെഗുലറായിട്ട് സ്ക്രീൻ ചെയ്യണം. കുടുംബചരിത്രം ഉണ്ടായാലും ഡയബറ്റീസ് വരുന്നത് നമുക്ക് ഒരു 60% വരെ കുറക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്.
ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ജീവിതശരീര മാറ്റങ്ങൾ കൊണ്ടും ചികിത്സ കൊണ്ടും ഇതിനെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഒരു രോഗമാണോ ഡയബറ്റീസ്?
അല്ല, ഡയബറ്റീസിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ക്യൂർ ഇല്ല. നമുക്കതിനെ കൺട്രോൾ ചെയ്യാം, അതിൽ നിന്ന് വരുന്ന കോംപ്ലിക്കേഷൻസ് വരുന്നത് കുറക്കാം എന്നല്ലാതെ അതിന് ശരിക്കായിട്ടുള്ള ഒരു ക്യൂർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഡയബറ്റീസ് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഒന്ന് റെഗുലറായി മരുന്ന് കഴിക്കുക, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുക. സോ അപ്പൊ അവർക്ക് ഇതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയറ്റീഷ്യനെ കാണാം, ഒരു ഡയബറ്റിക് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ ഈ ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യാനും അത് നോർമൽ ലെവലിൽ കൊണ്ടുപോകാനും അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒന്ന് ഡയറ്റീഷ്യൻ തന്നെ ഡയറ്റും ഹെൽപ്പ് ചെയ്യും, പിന്നെ അതിന്റെ കൂടെ എക്സസൈസ് ചെയ്യാം. പിന്നെയുള്ളത് ഈ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ നമ്മൾ അത് വരുന്നതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ണിന് കാഴ്ച കുറയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് റെഗുലറായിട്ട് നമ്മൾ ഒരു ഐ ഡോക്ടറെ കാണണം. പിന്നെ ഒന്ന് കയ്യിൽ കാലില് ബ്ലഡ് സപ്ലൈ ഉണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി റെഗുലറായി ഒരു 3-6 മന്ത്ലി നമ്മളൊരു പൊഡാട്രിസ്റ്റിനെ കാണുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാം, അതും ചെയ്യാം. പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ റെഗുലറായി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ലെവല് മോണിറ്റർ ചെയ്ത് മെഡിക്കേഷൻസ് കൂട്ടുകയോ കുറക്കുകയോ അത് ആവശ്യത്തിനുള്ളത് ചെയ്യണം.
ഓസ്ട്രേലിയയിൽ ഇതിനുവേണ്ടിയുള്ള പ്രത്യേക എന്തെങ്കിലും പരിപാടികൾ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ?
ഓസ്ട്രേലിയയിൽ ഡയബറ്റീസ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പം അവർ ഓർഗനൈസ് ചെയ്യുന്ന പല പരിപാടികളുണ്ട്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് അത് ഡയബറ്റീസ് ഓസ്ട്രേലിയയിലേക്ക് രജിസ്റ്റർ ചെയ്താൽ അവരുടെ കയ്യിൽ ഒരുപാട് സർവീസുകളുണ്ട് ഡയബറ്റീസ് ഓസ്ട്രേലിയ വഴി.
തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ ദിവ്യ മുഖ്രേ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.
ഓക്കെ ദിജു, താങ്ക് യു.